സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞുവല്ലോ. ഇനിയും 6-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുട്ടി നടക്കേണ്ടുന്ന വഴിയിൽ നാം അവനെ അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ശലോമോൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കുട്ടി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്. മാതാപിതാക്കൾ ആ വഴി കണ്ടുപിടിക്കണം. അവൻ ഏത് വഴിയിൽ കൂടി പോകണമെന്ന് അവർ ചിന്തിക്കുന്നത് പോലെ അവർ കുട്ടിയെ വളർത്തരുത്. പിന്നെയോ, അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ അവനെ വളർത്തണം. ഒരു കുട്ടി ദൈവവഴികൾ തിരഞ്ഞെടുക്കുവാൻ മാതാപിതാക്കളായി നാം അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മനുഷ്യന്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ദൈവ പൈതൽ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. ഇനിയും ഞാൻ 13-ാം വാക്യമാണ് നോക്കുവാൻ പോകുന്നത്. 22-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. വെളിയിൽ സിംഹമുണ്ട്, വീഥിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. ഇവിടെ ഇതാ വീണ്ടും മടിയനായ മനുഷ്യൻ. ഈ വാക്യത്തിൽ അതിൻ്റെ ഫലിതവും നാം കാണുന്നു. മടിയനായ മനുഷ്യൻ മുഴുവൻ ഉപാധികളാണ് പറയുന്നത്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്, പോയി യാതൊരു പണിയും ചെയ്യുവാൻ വയ്യ എന്ന് അവൻ പറയുന്നു. ഇവിടെ തന്നെ കാണുന്ന ഉപാധി ശ്രദ്ധിച്ചാലും, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന്. ഈ ഉപാധി അബദ്ധമായി തോന്നാം, എന്നാൽ അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഉപാധികൾ മറ്റുള്ളവർക്ക് തോന്നാറുള്ളത് എന്ന് മറക്കരുത്. നാം എന്തെങ്കിലും ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നു. താങ്കളുടെ ഉദാസീനതയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കാതെ ഉത്തരവാദിത്വങ്ങളെ ഗൗരവമായി കണ്ട് പണിയെടുക്കുക. ഏതൊരു ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിന് ആവശ്യം പോലെ തടസ്സങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ഉപാധികളിൽ കടിച്ച് ഞാൻ നിന്നാൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. ഏത് ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തെയും നാം അഭിമുഖീകരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയേ മതിയാകും. ഇനിയും 15-ാം വാക്യം നോക്കിക്കാട്ടെ. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതുമായുള്ള ബന്ധത്തിൽ ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടതിനാണ് ആവർത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ശിക്ഷണം ആവശ്യമാണ്. തക്കതായ ശിക്ഷണം കുട്ടിയെ കോപിപ്പിക്കുന്നതിനായി ഇടയാക്കുകയില്ല. നമ്മുടെ കോപം കളയുവാനുള്ള ഒരു മാർഗവും ആയിരിക്കില്ല അത്. ശരിയായ ശിക്ഷണം തൻ്റെ ഭോഷത്വത്തെ അതിജീവിക്കുവാൻ കുട്ടിയെ സഹായിക്കും. ഇനിയും 24-ഉം 25-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയുമരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാനും സംഗതി വരരുത്. നാം ആരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമോ സാധാരണ അവരെ പോലെ നാമും ആകുവാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഒരാളിലുള്ള മോശ സ്വഭാവങ്ങൾ നമ്മെ കയറി പിടിക്കും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ദൈവവചനം പ്രത്യേകം പറയുന്നു. താങ്കളുടെ ജീവിതത്തിൽ എപ്രകാരത്തിലുള്ള സ്വഭാവമാണോ ഉണ്ടായി കാണുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്, ആ വിധത്തിലുള്ള സ്വഭാവമുള്ളവരെ കൂട്ടുകാരായി എടുക്കുക. ജീവിതത്തിൽ ചിട്ടയും ആദർശവുമൊക്കെ ഉള്ളവരെ കൂട്ടുകാരായി കാണുക. അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക. ഇനിയും 28-ാം വാക്യം നോക്കിക്കാട്ട്. നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവൻ അവർക്കൊരു ദേശം നൽകി. ആ ദേശത്ത് ഓരോ ഗോത്രത്തിനും ദൈവം പ്രത്യേകം സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുത്തു എന്നത് മറക്കരുത്. അതുമാത്രമല്ല, ഓരോ ഗോത്രത്തിലുമുള്ള ഓരോ കുടുംബത്തിനും പ്രത്യേകം സ്ഥലം വിഭാഗിച്ചു കൊടുത്തിരുന്നു. തങ്ങൾക്കുള്ള സ്ഥലത്തിന് അതിരിട്ട് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയായിരുന്നു. ഈ അതിർ സാധാരണ കല്ലുകളെ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, അതിരുകല്ലുകൾ അഥവാ സർവേ കല്ലുകൾ. ഓരോരുത്തരുടെയും വസ്തുവിൻ്റെ അതിർ നിശ്ചയിച്ചിരുന്നു. ഞാൻ എൻ്റെ വസ്തുവിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന അവസ്ഥ. ദൈവ ഇസ്രായേലിന് അവരുടെ അതിരുകളെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവികന്മാർ വെച്ചിരിക്കുന്ന കൂട്ടുകാരൻ്റെ അതിർ നീക്കരുത്. ഈ അതിരുകൾ തലമുറ തലമുറയായി ഇട്ടിരുന്നവയും വളരെ പ്രധാനപ്പെട്ടവയുമായിരുന്നു. ഒരു വീട്ടിൽ പ്രായമായ 2 പേർ മാത്രമുള്ളപ്പോൾ അവരുടെ അയൽക്കാർ അവരുടെ അതിരുമാറ്റി തങ്ങളുടെ വസ്തുവിന് കൂടുതൽ വിസ്താരം വരുത്തി. അപ്രകാരത്തിലുള്ള സംഗതികൾ അനുവദനീയം അല്ല എന്ന് ദൈവം പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് സത്യസന്ധതയില്ലായ്മയാകുന്നു എന്ന് തീർച്ചയാണ്. നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഈ അതിരുവഴക്ക് സർവ്വസാധാരണയാണല്ലോ. ഒരല്പം നിലത്തിനു വേണ്ടി എന്തെല്ലാം ബഹളങ്ങളാണ്. മറ്റുള്ളവരുടെ അതിർ മാറ്റുന്നവനെ പോലെ കൊള്ളരുതാത്തവൻ മറ്റാരുമില്ല. എന്തൊക്കെ ന്യായവാദം ഉന്നയിച്ചാലും അതിർ മാറ്റുന്നത് ന്യായീകരിക്കുവാൻ കഴിയില്ല. ദൈവവചനം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. നാം മറ്റൊരാളുടെ അതിരിനെ മാനിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനിയും മറ്റൊരാളുടെ വസ്തുവിലേക്ക് ശല്യമുണ്ടാകുന്ന വിധത്തിൽ വൃക്ഷങ്ങളും മറ്റും എൻ്റെ അതിരിനകത്ത് നട്ടുപിടിപ്പിക്കുന്നതും തെറ്റാണ്. ഈ കാര്യത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും ഇതിനൊരു ആത്മീക അർത്ഥം കൂടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ വെറും അല്പനാണെന്ന് താങ്കൾ കരുതിയേക്കാം. എങ്ങനെ കരുതിയാലും ഈ നാളുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകൾ മാറ്റിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദ്യം അത് ആധുനിക ദൈവശാസ്ത്രം എന്ന പേരിൽ മാറ്റി ഇപ്പോൾ ലിബറൽ ദൈവശാസ്ത്രം ആയിത്തീർന്നിരിക്കുന്നു. അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം മാറ്റിയിരിക്കുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അവർ തത്രപ്പെടുന്നു. അവർ പറയുന്നത് ഈ പഴയ അതിര് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് പഠിപ്പിച്ചിരുന്ന ഉപദേശങ്ങൾ ഈ കാലത്തേക്ക് യോജിക്കുന്നതല്ല. ഇത്രയധികം നാം പഠിപ്പുള്ളവരായിരിക്കുന്ന ഈ കാലത്ത് ദൈവവചനത്തിൻ്റെ ദൈവാത്മ പ്രേരിതത്വവും അതുപോലെയുള്ള കാര്യങ്ങളും ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ദൈവവചനം തെറ്റില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നമുക്കത് ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും സംസാരിക്കേണ്ടതില്ല, അതും ഇല്ലാതെ കഴിയാവുന്നതാണ് എന്നിക്കൂട്ടർ പഠിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? ക്രിസ്തീയ വിശ്വാസത്തെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന ഈ ഉപദേശങ്ങൾ ഇന്നൊട്ടനേകം സഭകളും കഴുകിക്കളഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? കാലോചിതമായ ചിന്താഗതിയിൽ ഉയർന്നു വരുവാൻ, പഴഞ്ചനല്ലെന്ന് കാണിക്കുവാൻ. അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് അതിര് പൊളിച്ചു മാറ്റുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ദൈവവചനത്തിൽ ഇല്ലാത്തതുപോലെ വികാരത്തിന് മുൻതൂക്കം നൽകിയുള്ള പഠിപ്പീര്. ഏതെല്ലാം വിധത്തിലുള്ള ആത്മാക്കളാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഊതി വീഴ്ത്തലിൻ്റെ ആത്മാവ്, ചിരിയുടെ ആത്മാവ്, അങ്ങനെ അനേകം. ആത്മാവിൻ്റെ ഫലത്തിനേക്കാൾ ഏറെ വരങ്ങൾക്ക്, അതും ആദായമുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ ആദായമുള്ള വരങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പഠിപ്പീരുകൾ. അതൊരു മാറ്റലല്ലാതെ എന്താണിത്? ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് മുൻപോട്ടു പോയി അതിരുകൾ മാറ്റുന്നതിനേക്കാൾ നാം പിൻപോട്ടു പോയി പഴയ അതിരുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. ഞാൻ എവിടെല്ലാമാണ് അതിരുകൾ ലംഘിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ ഉന്നതമാക്കിയിരുന്ന ആ അതിരുകൾ നാം എന്നെ പറിച്ചെറിഞ്ഞിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളുടെ അതിർവരമ്പുകൾ, ആത്മീക സത്യങ്ങളുടെ അതിർവരമ്പുകൾ, ദൈവജനാടിസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ എല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നു. നാം ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കേൾക്കുന്നത് എല്ലാവരും പരിഹാരമെന്ന് തങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയുന്നതായിട്ടാണ്. അതെപ്പോഴും സാമൂഹ്യപരമോ മനഃശാസ്ത്രപരമോ ആയ ഒരു പരിഹാരം മാത്രമാണ്. മറക്കരുത്, ആരും വചനാനുസരണമായ ഒരു പരിഹാരം പറയുന്നത് കേൾക്കാറില്ല. നമ്മുടെ പഴയ അതിരുകൾക്കുള്ളിലേക്ക് നാം കയറേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. വിശുദ്ധിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനവും മാനവും ഒക്കെ വലിച്ചെറിഞ്ഞ നമ്മുടെ പിതാക്കന്മാർ വെച്ച അതിരുകൾ ഇന്നിവിടെ ഭൗതിക സമൃദ്ധിയേക്കാൾ ഉപരി ആത്മീക ശുശ്രൂഷകൾക്ക് മുൻതൂക്കം നൽകിയിരുന്ന കാലം എവിടെ പോയി? അനുരഞ്ജന നയത്തേക്കാൾ ഏറെ ആദർശത്തിന് സ്ഥാനം നൽകിയിരുന്ന, ദൈവവചനത്തിൽ ഊന്നി മുൻപോട്ടു പോയിരുന്ന ആ അതിരിനകത്തേക്ക് നാം മടങ്ങി വരേണ്ടതുണ്ട്. മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വന്നപ്പോഴും അറിഞ്ഞ സത്യത്തിൽ നിന്നും മാറാതിരുന്ന നമ്മുടെ അപ്പച്ചന്മാർ, ആത്മീക ഗുരുക്കന്മാർ, അവരൊക്കെ ഇന്ന് പലർക്കും പുച്ഛമാണ്. അവരുടെ പേര് പറഞ്ഞ് കാര്യം സാധിക്കുവാൻ പലരും മുൻപോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇന്നെല്ലാം കുറുക്കു വഴികളാണ്. അതെ, ഇവിടെ പറയുന്നു അതിരുമാറ്റുന്നത് ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന്. ദൈവം വെച്ച അതിരുകൾ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആ അതിരുകൾ, അത് മാറ്റുവാൻ നമുക്ക് അവകാശമില്ല. ഇനിയും സാമർഥ്യമുള്ള മനുഷ്യനെക്കുറിച്ച് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നതായി കാണാം. 22 അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. 29 വാക്യം നോക്കിക്കാട്ട്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീചന്മാരുടെ മുൻപിൽ അവൻ നിൽക്കയില്ല. ദൈവം പറയുന്നത് താൻ സാമർത്ഥ്യമുള്ള മനുഷ്യന് പ്രതിഫലം നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. നിത്യതയിൽ താൻ അവനെ അഭിനന്ദിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നത്രേ. അവിടുന്ന് നമ്മെ അഭിനന്ദിക്കുന്നത് നാം ചെയ്ത ജോലിയുടെ അളവിൻ്റെ വെളിച്ചത്തിലായിരിക്കില്ല, താങ്കൾ എത്ര പേരോട് സാക്ഷിച്ചു എന്നതിലായിരിക്കില്ല, എത്ര കഠിനമായി താങ്കൾ വേല ചെയ്തു എന്നതിലല്ല, പിന്നെയോ താങ്കളെ ഏൽപ്പിച്ച ജോലിയിൽ താങ്കൾ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നതിലായിരിക്കും ദൈവം താങ്കളെ അഭിനന്ദിക്കുന്നത്. ഒരു വീട്ടിൽ അടുക്കളയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ജോലിയായിരിക്കും ദൈവം താങ്കൾക്ക് തന്നിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയെ വളർത്തുന്ന ജോലിയായിരിക്കും ദൈവം താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയുടെ മാതാവ് ഈ പറഞ്ഞതുപോലെ വിശ്വസ്തയായിരുന്നു. അവളുടെ പേര് തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതിഫലം വലിയ ജോലിക്കല്ല, വലിയ കഴിവുകൾക്കല്ല, വലിയ വലിയ നേട്ടങ്ങൾക്കല്ല, പ്രതിഫലം വിശ്വസ്തതയ്ക്കാണ്. വിശ്വസ്തതയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവം അതിന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് മറക്കരുത്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. നാം ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതിനു മുൻപ് കർത്താവെ, ഏതൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് 23-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മുടെ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ പോകുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇനിയും ബിരുദദാന ചടങ്ങ് നടത്തണം എന്ന് തോന്നുന്നു. 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, നീ അധിപതിയോടുകൂടി ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലിരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവൻ്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ഈ പറഞ്ഞ് മനസ്സിലായോ? ഇല്ല എങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളെ ആരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ഒരു പന്നി തിന്നുന്നത് പോലെ തിന്നരുതെന്ന്. പ്രത്യേകിച്ചും താങ്കൾ സാധാരണ കഴിക്കാത്ത ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ആർത്തി പിടിച്ച് വലിച്ചു വാരി തിന്നരുതെന്ന്. വാസ്തവത്തിൽ പന്നിയെപ്പോലെ തിന്നുന്നതിലും നല്ലത് നിന്റെ തൊണ്ടയ്ക്കൊരു കത്തി വെക്കുന്നതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സകല കാര്യത്തിലും സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മാന്യതയും സ്വയനിയന്ത്രണവും ആവശ്യമാകുന്നു. ഒരുത്തൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തി അവനെ അളക്കുവാൻ കഴിയുന്ന ഒന്നാന്തരം അളവുപോലാകുന്നു. അനേകം വിധത്തിലുള്ള പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമായ ഈ കാലത്ത് നമ്മുടെ മുൻപിൽ വിളമ്പുന്നത് എന്താകുന്നു എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കണം. സ്വയനിയന്ത്രണം ആവശ്യമാകുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ഈ കാലത്തെ തത്വം, ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ വിശപ്പ് കൊണ്ടല്ല, പിന്നെയോ മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൊണ്ടാകുന്നു. ചില ആളുകൾ തങ്ങൾ സംഘർഷത്തിലാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ശരി, പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ നാം വളരെ സന്തോഷത്തോടെ നമ്മുടെ ഭക്ഷണം ആസ്വദിക്കണം, അല്ല എങ്കിൽ ശരിക്കും പ്രയോജനപ്പെടില്ല എന്നോർക്കണം. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം. 4-5 വാക്യങ്ങളിൽ, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായിപ്പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. എത്ര വാസ്തവമല്ലേ? താങ്കൾ സൂക്ഷ്മത ഇല്ലാതിരിക്കുന്നെങ്കിൽ ഈ കഴുകൻ പറന്നുപോകും. ധനത്തെ ഒരിക്കലും ആശ്രയിക്കുവാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൂട്ടിയതിന് ശേഷം ഒടുവിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട അനേകരെ നമുക്കറിയാം. നേരിട്ടറിയില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുവാൻ എന്തോ നേരം വേണമെന്നാണ്. ഭൗമികമായ നിക്ഷേപങ്ങൾക്ക് പിൻപേ താങ്കളുടെ സമയം കളയരുത്, അത് മടയത്തരമാകുന്നു. ഇവിടുത്തെ ചിന്ത വാസ്തവത്തിൽ ധനവാൻ ആയിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ധനവാനാകുവാൻ വേണ്ടി ശ്രമിക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കരുത്. താങ്കളുടെ ഹൃദയത്തിൻ്റെ ചിന്ത എപ്പോഴും ധനം എന്നുള്ളതാകരുത്. ചില ആളുകൾക്ക് രൂപയെ സർവശക്തനായി കാണുവാനുള്ള അത്യാഗ്രഹമുണ്ട്. രൂപ അവരുടെ ദൈവമാകുന്നു. ഒരു ദൈവപൈതൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഊണിലും ഉറക്കത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്ത, പ്രാർത്ഥിക്കുന്നത് പോലും അതിനാണെങ്കിലോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും കൂടുതൽ ധനമുണ്ടാക്കുവാനാണ്. എങ്കിൽ അവസാനം എന്തായിത്തീരും? ഇങ്ങനൊരു ചിന്ത പലർക്കും ഉള്ളതിൻ്റെ അടിസ്ഥാനം അവർ ചിന്തിക്കുന്നത് ഭൗതിക സമൃദ്ധിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോൽ എന്നത്രേ. ധനവാനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, പണത്തിനു വേണ്ടി ഞാൻ പണം ഉണ്ടാക്കാറില്ല, പണത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനാലാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്. ഒന്നാമത് അതിന് എനിക്ക് ചെയ്തു തരുവാൻ കഴിയുന്നതിനായി ഞാനത് ഉണ്ടാക്കി, പിന്നീട് അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതിനായി ഞാൻ പണം ഉണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ധനവാനായിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റാകുന്നത് പണത്തിനു വേണ്ടി ഹൃദയത്തിൽ അധികമായ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ്. അതാണ് ദ്രവ്യാഗ്രഹം. ആയത് ആധുനിക വിഗ്രഹാരാധനയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണല്ലോ. അനേകം ക്രിസ്തീയ വിശ്വാസികളും ഒരു വിഗ്രഹത്തിന് മുൻപിൽ തല വണങ്ങുന്നത് നാം കണ്ടെന്ന് വരില്ല. എന്നാൽ തങ്ങളുടെ ആയുസ് മുഴുവനും സർവശക്തനായ രൂപായ്ക്ക് മുൻപിൽ കുമ്പിട്ടിരിക്കുന്ന അനേകരെ നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തെക്കാൾ ഉപരി, ദൈവവചനത്തെക്കാൾ ഉപരി ധനത്തെ സ്നേഹിക്കുന്നവർ. ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ മനസ്സ് മുഴുവൻ ബിസിനസ്സിലാകുന്നു. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അത് ദ്രവ്യാഗ്രഹമാണ്. നാം നമ്മുടെ ബിസിനസ് ഭംഗിയായി ചെയ്യണം, നമ്മുടെ ജോലിയിൽ നാം ശ്രദ്ധ ചെലുത്തി തന്നെ ചെയ്യണം. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ളത് മാത്രമാകുന്നു എങ്കിൽ മറ്റെല്ലാം അപ്രധാനമായിരിക്കും. അതത്ര ഈ സദൃശവാക്യം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു തെറ്റായ പ്രവണതയാകുന്നു, ഒരു തെറ്റായ ദൈവമാകുന്നു. ആ തെറ്റായ ദൈവം ഏത് നിമിഷവും ഒരു കഴുകൻ കണക്കെ പറന്നുപോകും. ഇന്നിത് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകില്ല എന്ന സ്ഥിതിയാണ്. പണത്തിനു വേണ്ടി കൊല്ലും കൊലയും കാലുവാരലും ബന്ധം വേർപെടുത്തലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പണം അസ്ഥിരമാണെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? പെണ്ണ് കൊണ്ടുവന്ന പണം പോരാ എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, അയൽവക്കാരുമായി എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, ബന്ധുക്കളുമായി എപ്പോഴും ബുദ്ധിമുട്ടിലായിത്തീരുന്നു. പണം അനേകർക്കും ദൈവമായിരിക്കുകയാണ്. അവർ ജീവിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. പലപ്പോഴും ഇത് കാണുന്നതാണ് തങ്ങൾക്ക് ഇത്രയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാത്രമാണ് അവർക്കുള്ള ഒരേ ഒരു സന്തോഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ധനവാനെ പോലെ, അതുകൊണ്ട് തനിക്കെന്ത് പ്രയോജനമുണ്ട് എന്നോ, അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമോ എന്നോ അവർ ചിന്തിക്കാറില്ല. ഓർക്കണം, നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ മുറുകെ പിടിച്ചാൽ ഒരു ദിവസം ആകെ നിരാശിതരാകും. എന്നാൽ ഈ അസ്ഥിരമായതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്ന വൻകാര്യങ്ങളെ നേടുവാൻ നമുക്ക് കഴിയുമെന്ന് വസ്തുത മറക്കരുത്. നാം ബുദ്ധിപൂർവം നമ്മുടെ പണം ചെലവഴിക്കണം. അത് വന്നുപോകുന്നതാകുന്നു എന്ന് മനസ്സിലാക്കണം. അത് വന്നാലും പോയാലും താങ്കൾക്ക് ദൈവത്തിലുള്ള ആശ്രയം, അതായിരിക്കണം പ്രധാനപ്പെട്ട സംഗതി. അത് ഉണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും കുലുങ്ങാതിരിക്കുവാൻ കഴിയും. നമ്മുടെ ആശ്രയം എവിടെയെന്ന് നമുക്ക് ഒന്ന് സ്വയപരിശോധന ചെയ്യാം. എൻ്റെ ആശ്രയം ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതായ ധനത്തിലോ, അതോ ഒരിക്കലും പറന്നു പോകാത്തതായ, എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നതായ എൻ്റെ ദൈവത്തിലോ? ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്ത എങ്ങനെങ്കിലും ധനമുണ്ടാക്കണം എന്നുള്ളതാണോ? അതോ എനിക്കുള്ള വകകൾ കൊണ്ട് എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതിലാണോ? ഒന്ന് ചിന്തിക്കുമോ?